بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة
الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نمضي مجلس أبدا رحمة سكينة وشمع علمين دي مهتايا ഇതിന്റെ മനസ്സിൽ നീ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ സർവശക്തനായ അല്ലാഹുവിനെ സർവസ്തുതിയും നേരുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി യതിമു സ്വാലിഹാത്ത്. വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള ഈ മഹത്തായ ഘടനാവേദിയെ ആരംഭിച്ചു കൂടാൻ. മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ വിഖ്യാത ഗ്രന്ഥങ്ങൾ ചർച്ചയിൽ പഠനം നടത്താനും സാധിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ പഠനവേദിയിൽ, പഠന ക്ലാസ്സിൽ ഇങ്ങനെ സംബന്ധിക്കാൻ സാധിച്ചതിൽ നാം ഓരോരുത്തരും എല്ലാവരും പ്രത്യേകം നന്ദി പറയണം. അതിന്റെ ഒരു ഭാഗമാണ് നാം പഠിച്ച കാര്യങ്ങൾ, അത് ശരിയാവണം, മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആദ്യം പകർത്തിക്കൊണ്ട് നാം പഠിച്ച കഴിഞ്ഞ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യം. നമ്മുടെ ഈ കൂടിയിരുത്തം ബാബു സ്വാലിഹായ ആളുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതായത് ഈ ശുദ്ധ തൗഹീദ്, ശുദ്ധമായ പ്രബോധന രീതി പഠിപ്പിക്കാനും ഈ പ്രബോധന രീതിയും ഈ അഖീദയുമെല്ലാം ലോകത്ത് എല്ലായിടത്തും അതിന്റെ തനതായ രീതിയിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു കൂട്ടായ്മ സലഫി കൂട്ടായ്മയാണ്. നമ്മൾ ഈ മഹത്തായ വിജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം ചെയ്യാൻ വേറൊരു കൂട്ടായ്മയില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് നാം ആദ്യം മനസ്സിലാക്കുന്നത്. ശീഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഗുജറാത്ത് 1915 ജനിച്ചു. 1906 വഫാതായ മഹാപണ്ഡിതൻ. അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ധാരാളം അനാചാരങ്ങളും വിദ്യാർത്ഥികളും പ്രചരിച്ച ഒരു സാഹചര്യത്തിലാണ് ചെയ്തത് അവരുടെ പഠിച്ചു വളർന്നു. അതിനെതിരെ ശക്തമായി പോരാടുകയും ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിന്റെ അപകടങ്ങൾ സൂചിപ്പിക്കുകയും ഏതും സാധാരണക്കാർ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഗ്രന്ഥങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല പ്രത്യേകതകളും ആ ഗ്രന്ഥങ്ങൾക്കുണ്ട്. അതിന് സുഖകരമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, എളുപ്പം. എളുപ്പമായ ശൈലിയാണ് ശേഷിക്കുന്നത്. അതായത് സാധാരണക്കാർക്കും പഠിച്ച പണ്ഡിതന്മാർക്കും ഒരേപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതി. അതേപോലെ തന്നെ ചുരുക്കം, ഇഖ്തിസാർ ഒരു വേറൊരു പ്രത്യേകതയാണ്. അതായത് ശേഷിന്റെ ഗ്രന്ഥം ദീർഘമായ സങ്കീർണമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രയാസമുള്ള രചനകളല്ല, മറിച്ച് ചുരുങ്ങിയ വാക്കുകൾ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈലി അങ്ങനെയായിരുന്നു. ഊത്തിയത്തിൽ ജവാമി അൽകരീം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം എന്താണ് ജവാമി അൽകരീം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകൾ വിശാലമായ ആശയം. അപ്പോ ആ ശൈലി മാതൃകാപരമായി കാണുകയും ദീനി എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും വളരെ എളുപ്പമായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഗ്രാമീണരായ അറബികളും വന്ന് യാ മുഹമ്മദ് വൽ ഇസ്ലാം വൽ ഈമാൻ എന്ന് ചോദിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരും മനസ്സിലാക്കാൻ പറ്റുന്ന ഇസ്ലാമിക മൗലിക വിഷയങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോ കേട്ടതെന്ന് പറയട്ടെ, ഏത് നാട്ടിലാണെങ്കിലും പല പ്രാസംഗികന്മാരും ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇസ്ലാം ഇത്രയും കടുപ്പമാണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ വളരെ കടുകട്ടിയായ പ്രയോഗങ്ങളും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വിശദീകരണമെല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് പലരും ക്ലാസുകൾ അല്ലെങ്കിൽ പ്രഭാഷണം നടത്താറുള്ളത്. ഷെയ്ഖിന്റെ ഒരു പ്രത്യേകതയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം പറയാതെ, സ്വന്തം അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കാതെ തെളിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതൊരു വിഷയം ഉദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ കൂടുതലുണ്ടാവും തെളിവുണ്ടാവും. തെളിവ് പറഞ്ഞാൽ പുറത്താണ് ചിന്തിക്കുന്നത്. അതുമില്ലാത്തൊരു ശൈലി ഏതൊരു മസല എടുത്തു നോക്കുകയാണെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം. ഏതായാലും ഇൻഷാ നമുക്ക് ഈ അലുസൂൽ സിദ്ധ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ഇൻഷാ ആറ് ഉസൂലുകളാണ് നാം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ആറ് ഉസൂലുകളുടെ ഉദ്ദേശം? അതായത് പഠിച്ച പണ്ഡിതന്മാർക്ക് പോലും, ധാരാളം പണ്ഡിതന്മാർക്ക് പോലും അബദ്ധം പറ്റിയിട്ടുള്ള അശ്രദ്ധരായ ആറ് വിഷയങ്ങളാണ് ഷെയ്ഖോട് കാഴ്ചവെച്ചത്. ആരാണ് അശ്രദ്ധമായത്? ആ കാലഘട്ടത്തിലെ അധിക പണ്ഡിതന്മാരും മരുന്നിലെ പണ്ഡിതരായ പണ്ഡിതന്മാര്, പരീക്ഷത്തിന്റെ പിന്നാലെ പോയ പണ്ഡിതന്മാര്, അവരെയാണ് ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അഹ്സനുത്തുജമാഅത്തിലെ പണ്ഡിതന്മാരെ തന്നെ ഉദ്ദേശിക്കുന്നു. ഇവിടെ പണ്ണാ പഠിക്കുമ്പോൾ മനസ്സിലാക്കും, ചെയ്തു പറയുന്നുണ്ട് അധിക പണ്ഡിതന്മാര് പാണ്ഡിത്യം വാദിക്കുന്ന വാദികളായ അധിക പേരും ഇതിൽ നിന്ന് അശ്രദ്ധരായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരിക്കലും നാം ചെലപ്പോ സാധ്യതകളിലേക്ക് പോകാൻ പാടില്ല. കാരണം ചെലപ്പോ സാധ്യതകള് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാതൃകാപരമായ രീതി അവലംബിച്ചവരാണ്. മുഹമ്മദ് നബി ഹസൻ പറഞ്ഞല്ലോ, ഹയ്യുൽ അന്നാസി ഹയ്യുൽ അന്നാസി ഖർമി തുമ്മ അല്ലദീന യദൂനഹും തുമ്മ അല്ലദീന യദൂനഹും. ഏറ്റവും ഉത്തമ തലമുറ എന്റെ തലമുറയാണ്, അതിനുശേഷം വന്നത് ശേഷം വന്നത്. മൂന്ന് തലമുറകളാണ് ഖൈറായ ഖുറൂനി എന്ന് ഇബ്നു ഹസൻ പറഞ്ഞിട്ടുണ്ട്. സഹാബിമാരും ജാബിഈമാരും അത്ബാഉ ജാബിഈമാരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് ഓരോ പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സലഫുകളാരാണ് സഹാബിമാർ, ജാബിഈമാരും അത്ബാഉ ജാബിഈമാരും. അവർക്ക് ശേഷം പിൽക്കാലങ്ങളിൽ വന്ന പല വിദഗ്ധികളും പല അനാചാരങ്ങളും പൂർവികരായ പണ്ഡിതന്മാരിലേക്ക് ഒരിക്കലും ചേർത്ത് പറയാൻ പാടില്ല. പലപ്പോഴും പല വിദഗ്ധികൾക്കും ശിർക്ക് പോലും സ്ഥാപിക്കാൻ വിദഗ്ധികാരെ പൂർവികരാണെന്ന് പേരും പറഞ്ഞ് ഈ മൂന്ന് തലമുറകൾക്ക് ശേഷം വന്ന പണ്ഡിതന്മാരുടെ പേരുകൾ, ഒറ്റപ്പെട്ട പണ്ഡിതന്മാരുടെ പേരുകൾ ചേർത്ത് ധരിക്കാറുണ്ട്. അതിന് ആർക്ക് മാതൃകയില്ല, നമുക്ക് മാതൃകയില്ല. ഇമാം നവവി ഉസ്താദായ മഹാപണ്ഡിതനായ ഇമാം അബൂ ഷാമ വിദഗ്ധിനെ കുറിച്ച് അതിന്റെ അപകടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ് ഹവാദ്. അതിന് അദ്ദേഹം പറഞ്ഞൊരു ഒരു ഭാഗമാണ് ഇവിടെ പ്രസക്തമായ ഒരു ഭാഗമാണ് വായിക്കുന്നത്. അതായത് ജമാഅത്തിന്റെ കൂടെ നിൽക്കണം എന്ന ഒരു കൽപ്പന എവിടെയെല്ലാം വന്നോ, ജമാഅത്തിന്റെ കൂടെ അൽ ജമാഅയുടെ കൂടെ നിൽക്കണം എന്ന കൽപ്പന എവിടെയെല്ലാം വന്നോ, അത് ഏത് ഹദീസിൽ വന്നോ, അതിന്റെ ഉദ്ദേശം എന്താണ്? ഹക്ക് അവലംബിക്കുക, ഹക്കിനെ പിൻപറ്റുക എന്നാണ്. ഇത് പറയാനുള്ള കാരണം എന്താണ്? പലപ്പോഴും വിദ്യാർത്ഥികളായി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പറയാറുണ്ട് ബഹുഭൂരിപക്ഷം ഞങ്ങളാണ് അൽ ജമാഅ, അതിന് വിരുദ്ധമായ ആശയങ്ങളെല്ലാം നിത്യമാണ്, നിത്യയാണെന്ന് പറയാറുണ്ട്. അപ്പൊ അതും ശരിക്ക് തെറ്റാണ്. ഉഷാർ പറയാണ് അതായത് ഹക്ക് അവലംബിച്ച് ഹക്കിനെ മുറുകെ പിടിക്കുന്ന വിഭാഗം കുറഞ്ഞവരാണെങ്കിലും കുറഞ്ഞ പേരാണെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ അധിക പേരാണെങ്കിലും ശരി, ഹക്ക് എന്താണ്? അതാകുന്നു എന്താണ് ഹക്ക്? അബൂശമ പറയാണ് ഹക്ക് എന്ന് പറഞ്ഞാല് ആദ്യത്തെ വിഭാഗക്കാരായ നബിയും നബിയുടെ അനുചരന്മാരും സഹാബിമാരും ഏത് ആശയമാണ് ഉൾക്കൊണ്ടത്, അതാകുന്നു ഹക്ക്. അതിനുശേഷം വന്ന ബാത്തിലിന്റെ വക്താക്കൾ, ബാത്തിലിന്റെ ആൾക്കാർ എത്ര അധികമാണെങ്കിലും കൂടുതലാണെങ്കിലും അവരിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഹക്ക് ഏതാണോ ഹക്കിന്റെ ആൾക്കാർ കുറഞ്ഞു വരും എന്ന ഒരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കുന്നു. ഏതായാലും പറഞ്ഞു വരുന്നത് ഇവിടെ അൽബാഹിന്റെ പുസ്തകം എഴുതാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വിദ്യാർത്ഥികളെ നിരൂപണം ചെയ്യാനാണ്, വിദ്യാർത്ഥികളെ കുറിച്ച് മുന്നോട്ട് കൊടുക്കാനാണ്. അതിൽ ഒന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഈ റവാഹിം നമസ്കാരം. ഈ പ്രത്യേക രൂപത്തിൽ ഉള്ള ഷാബാൻ മാസത്തിലൊക്കെ റജബ് മാസത്തിൽ ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന നമസ്കാരമാണ്. അത് സുന്നത്താണെങ്കിൽ മുസ്തഹബാണെന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പത്തു കൊടുത്തു. ഏതുവരെന്ന് വെച്ചാല് ഷാഫി മദനിയിൽ അറിയപ്പെട്ട മുഫ്തിയായ ഇമാം ഇബ്നു സലാഹ് അതിന് അസ്ലുണ്ട് എന്ന് പത്തു കൊടുത്തു. അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും നിർത്തിയിരുന്നു. ഇമാം നവവിയൊക്കെ അത് വിദഗ്ധം അബീഹത്താണ്, അത് വളരെ മോശപ്പെട്ട വിദഗ്ധാണെന്നും പഠിപ്പിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ചില ഗ്രന്ഥങ്ങളിൽ ഇഖ്യാഉൽ ദീനിലോ അല്ലെങ്കിൽ ഖുർആൻ ഖുലൂബിലോ ഉണ്ടായതുകൊണ്ട് വഞ്ചിതരാകണ്ട എന്നും പറഞ്ഞു. അപ്പോ ഇത് വളരെ പ്രസക്തമായ ഒരു ഭാഗമായതുകൊണ്ടാണ് വായിച്ചത്. ഇനി നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അത് സുൽസിദ്ദ എന്ന് പറഞ്ഞാല് ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഖുർആൻ സുന്നത്ത് വളരെ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ച ആറ് കാര്യങ്ങൾ കാണാൻ അത് വിശ്വസിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നു. എന്നിട്ട് പോലും പിൽക്കാലങ്ങളിൽ വന്ന ധാരാളം പണ്ഡിതന്മാരും എന്നിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന വ്യക്തികളെല്ലാം അശ്രദ്ധരായി എന്നാണ് ഈ അത്ഭുതത്തോടെ വിശദീകരിക്കുകയാണ്. നമുക്ക് വായിക്കാം. ഫാസിഹ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് من أعجب العجاب وأكبر الآيات الدالة على قدرة الملك الغلام ستة أصول بينها الله تعالى بيانا واضحا للعوام فوق ما يظن الظانون ثم بعد هذا غلط فيها كثير من أذكياء العالم وعقلاء بني آدم إلا أقل القليل. നമുക്ക് ആദ്യം ഈ വായിച്ച ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് വളരെ അതിശയപ്പെട്ട ഒരു കാര്യമാണ്. അക്ബരി ആയാത്തി കുദ്രത്തിൽ മലിക്കുന്നുമല്ല, രാജാവായ ഖല്ലാബായ അള്ളാഹുവിന്റെ കുദ്രത്തിനെ അറിയിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു. സിദ്ധത്ത് ഉസൂലിൽ ആറ് അസ്ലുകൾ അടിസ്ഥാനകാരങ്ങൾ ബൈന അള്ളാഹുവിന്റെ ആല ബയാനൻ വാദിഹൻ ഇൻ അവാമി ഹോമമായി ഒതുങ്ങുവാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് വ്യക്തമായ രൂപത്തിൽ അള്ളാഹു വിവരിച്ചു കൊടുത്തു. മനുഷ്യന്മാരെ ധരിക്കുന്നതിനപ്പുറം അള്ളാഹു ജനങ്ങൾ സദാ ജനങ്ങൾക്ക് വളരെ കൃത്യമായി വിവരിച്ചു കൊടുത്തു. അതാണ് പയ്യന അള്ളാഹു ജാല പയ്യാനൻ വാദിനൻ. ആർക്ക് വേണ്ടി? പിന്നെ അവാമി സാധാരണക്കാർ, സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വ്യക്തമാക്കിയതാണ്. ഭൗക്കമായ ഒന്നും ധരിക്കുന്നവരുടെ ധാരണകൾക്ക് അപ്പുറമായി അതിനുശേഷം എന്നിട്ട് പോലും ഈ ലോകത്ത് ബുദ്ധിമാന്മാരായ ബുദ്ധിശാലികളായ പലർക്കും ആ വിഷയങ്ങളിൽ ഈ ആറ് കാര്യങ്ങളിലും അബദ്ധം സംഭവിച്ചു. പല ഉപരി ആദം ആദം സന്തതികളായ മനുഷ്യന്മാരിൽ പെട്ട ബുദ്ധിശാലികളായ പലർക്കും ആ വിഷയത്തിൽ അബദ്ധം പറ്റി. എല്ലാ അപ്പന്റെ കാര്യം കുറഞ്ഞ പേർക്ക് മാത്രമേ, കുറഞ്ഞ ആൾക്കാരൊഴികെ അവർക്ക് ആ കാര്യം ഗ്രഹിച്ചിരുന്നല്ലാതെ ധാരാളം ജനങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ആ വിഷയങ്ങളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ചില താല്പര്യത്തോടെ ഇത് പറയാനുള്ള കാരണം? ഇത്രയും അള്ളാഹു വ്യക്തമാക്കിയ ആറ് കാര്യങ്ങൾ അഥവാ ശരിക്കും കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ധാരാളം ജനങ്ങൾക്ക് അബദ്ധം സംഭവിക്കുകയും അവർ ശ്രദ്ധിക്കാതെ പോയ ആറ് കാര്യങ്ങളാണ് ഇവിടെ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ 250 വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ പലരും പല മദ്ഹബിന്റെ പണ്ഡിതുകളും അതേപോലെ തന്നെ തലീഖത്തിന്റെ ആൾക്കാരൊക്കെ ഈ അബദ്ധം ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ ശൈഖ് അൽ ഖല്ലാബ് എന്ന വാക്ക് അള്ളാഹുവിനെപ്പെട്ട ഒരു സ്ഥിരപ്പെട്ട ഇസ്മല്ല, പക്ഷേ അള്ളാഹുവിന്റെ ഒരു വസ്ഫായി ഒരു ഗുണമായിട്ട് പറഞ്ഞതാണ്. അൽ അസീസ് എന്ന വാക്കിന്റെ അർത്ഥമാണ് അഥവാ കീഴ്പ്പെടുത്തുന്ന, പരാജയപ്പെടുത്തുന്നവൻ എന്നാണ് അതിന്റെ അത് ഹാലിമിന്റെ സീഗ മുബാലകനാണ്. ഇമാം ഹാകിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാഫിർ മാലിക് നമുക്കറിയാം, ഇസ്ലാമിന്റെ ഒരു കവിയാണ്. അദ്ദേഹം ആദ്യം നബിക്ക് എതിരെ കവിതകൾ എഴുതി പറഞ്ഞു. ഇതിന് മുസ്ലിംകാലത്തിന് ശേഷം ഇസ്ലാമിന് വേണ്ടി ഇസ്ലാം ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് കവിത രചിച്ചു. അതിനൊരു ഭാഗം മൻഹാദ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹീന എന്ന് പറഞ്ഞാൽ കുറേശികളെ കൊണ്ട് ഉദ്ദേശിച്ചാണ്. അതായത് ഗോതമ്പും നെയ്യും മിക്സ് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് സഹീന. അതായത് കുറേശികള് അവർക്ക് ഈ വരൾച്ചാ വർഷം ഇതേപോലെ തന്നെ പട്ടിണിയൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് സാമ്പത്തികമായ നിലവാരം എത്രയോ കുറയും. അപ്പം അവർ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമായിരുന്നു സഹീന. അതൊരു നിലവാരം കുറഞ്ഞ ഭക്ഷണമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് അവരെ പ്രതിക്കാൻ വേണ്ടിയിട്ട് അവരെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ സഹീനത്തായ കുറച്ച് വാദിക്കുന്നു, അത് ജുഹാനി തുറന്നതാണ്, റബ്ബിനെ കീഴ്പ്പെടുത്തുന്നത് അവർ വാദിക്കുന്നു. പല യുഗലങ്ങളെ മുഹാരിക്കുന്നു അല്ലാതെ അല്ലാമായ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ വല്ലം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനാണ് തീർച്ചയായും പരാജയപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഹല്ലാബ് എന്ന വാക്ക് അവിടെ ക്യാബ് അറിയാവുന്ന ആ കവിതയിലൂടെ പറഞ്ഞപ്പോൾ അത് ആര് അംഗീകരിച്ചു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അതുകൊണ്ട് ഈ ഹല്ലാബ് എന്ന വാക്ക് പ്രയോഗിക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല. ഈ ഹദീസ് ശൈഖ് അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ ആറ് കാര്യങ്ങളിൽ അശ്രദ്ധരായത് എന്ന് നാം പഠിക്കുന്ന വിഷയം ഓരോ കാര്യവും നാം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോ ശരീരത്തിന്റെ ഈ ആമുഖം ഈ മുഖദ്ദിമ വായിച്ച് ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ല. ഈ സംശയമുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ഒരു സെഷന്റെ അവസാനം സംശയങ്ങൾക്ക് അവസരം കൊടുക്കുന്നതാണ് ഇൻഷാല്ലാഹ്. ഒന്നാമത്തെ അസൽ എന്താണ്? ഒന്നാമത്തെ അസൽ അതിൽ അസലാണ് അടിസ്ഥാന വിഷയം, അടിസ്ഥാന കാര്യമെന്നാണ്. അൽ അസ്ലുൽ ഔവൽ ഇഖ്ലാസുദ്ദീൻ ലില്ലാഹി തആല വഹ്ദഹു ലാ ശരീക وبيان ضده الذي نشرك بالله ولا صادما شديكنده ഈ അർസൂൽ സിദ്ദീഖ് പല കോപ്പികളും ഉണ്ട്. അതുകൊണ്ട് ഈ കോപ്പികൾ തമ്മിൽ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും. ആശയം ഒന്നാണ്. ഞാൻ അറിയുന്നുള്ള ഷെയ്ഖ് സാലിഹ് ഹുസാന്റെ ടെക്സ്റ്റാണ്. ഇതിലും ചില പിന്നെ സെന്റൻസസ് ചില വാചകങ്ങൾ ഇല്ലാതെ ആയി പോയിട്ടുണ്ട്. അത് ഇൻഷാല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ അത് പിന്നെ കൂട്ടിച്ചേർക്കുന്നതാണ്. ഒന്നാമത്തെ അസ്ല എന്താണ്? പല ജനങ്ങളും എൽമിന്റെ ആൾക്കാർ പോലും പിൽക്കാലങ്ങളിൽ അശ്രദ്ധരായ പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയം എന്താണത്? എല്ലാ സുദ്ദീനില്ല ശരീരം പലപ്പോഴും കേൾക്കാത്ത മാത്രമല്ല പല ആയത്തുകളിലും പല സൂറത്തുകളിലും വന്നിട്ടുള്ള ഒരു യോഗമാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നാം തവരി പോലെയുള്ള ഇമാമികൾക്ക് വിശദീകരിക്കുന്നുണ്ട്. അത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ദീന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ഇബാദത്താണ്. ഇതിന് പല അർത്ഥങ്ങളൊന്നും ഇവിടെ ദീന് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ആരാധന. അപ്പോ യാതൊരു പങ്കാളിയും ഇല്ലാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക, ഇതാണ് ഇഖ്ലാസുദ്ദീനില്ലാഹി തആല വഹ്ദഹു ലാ ശരീക ലഹു എന്നതിന്റെ അർത്ഥം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലദ്ദീൻ حنفاء ويقيم الصلاة ويقيم الصلاة. قل إني أمرت أن أعبد الله مخلصا له الدين. وما أمروا أورد البيت تربيت الله إلا ليعبد الله مخلصين له الدين. الله من معطر عبادة سمر بتكون الله من آلان كان إلا لي أورد البيت تربيت الله. فورد دينون دوش عبادة. അതേപോലെ കുൽ ഇന്നി താങ്കൾ പറയുക, ഞാൻ കൽപ്പിക്കപ്പെട്ടത് അൽഅഹ്മദ് അല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇബാദത്ത് അല്ലാഹുവിനെ മാത്രം സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. ഇത് യഥാർത്ഥത്തിൽ പല ആൾക്കാരും അശ്രദ്ധരായെന്ന് പറയുമ്പോൾ ഈ മഹത്തായ ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ഇനമായ മിഅദ് ಅಭಿಮಾನಿಗಳಾದವರು ಸಮರ್ಪಿತಪಟ್ಟು ಈ ಪ್ರವಾಸಿತಮ್ಮಾಗಿ ವೈಕಲ್ಪಟ್ಟದು ವೇದ ಗ್ರಂಥಗಳು ಇರಕ್ಕಪಟ್ಟದು ಎಲ್ಲ ಎಂದಿನ ವೇಣಿಗಳು ഈ മഹത്തായ വിവാദത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കാനാണ്. അതിൽ അശ്രദ്ധ കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ വരുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ്. അതാണ് ഒന്നാമത്തെ അസ്ലാമി ചെയ്തത്. നമുക്കതിന് ബാക്കി ഭാഗം വായിക്കാം, ഇത് പറയാണ്. അതേപോലെ വൃത്തി എന്നതിനെ കുറിച്ച് ചെയ്യുന്നില്ല. തൗഹീദിന് വിരുദ്ധമായ അള്ളാഹു പങ്കു ചേർക്കുക എന്നതും അടിസ്ഥാന വിഷയമാണെന്ന് പറഞ്ഞാല് അള്ളാഹു മാത്രം ഇബാദത്ത് സമർപ്പിക്കുക ശിർക്കായ ഈ മഹാപാപം നാം നിർമ്മിച്ചിരിക്കുന്നു. അത്തരം കുറവാണ് അസ്ലി സത്യാഭിഗ്രഹാമിനാണ്. എന്താണ് ശരി പറഞ്ഞത്? അതായത് ഖുർആനിൽ അധിക ഭാഗവും ബഹുഭൂരിഭാഗവും ഈ അസ്ലി ഈ അടിസ്ഥാന വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പല രീതികളിലും ഈ അസ്ല് ഖുർആന് വിവരിച്ചിട്ടുണ്ട്. പാമരന്മാരും സാധാരണക്കാരും ഏറ്റവും മൂഢന്മാരായ ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്ന രൂപത്തിൽ തൗഹീദ് ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉമ്മത്തിന് പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ അതുകൊണ്ട് മഹത്തായ തൗഹീദ് ഏത് രൂപത്തിലാണ് കരണമാക്കിയത്? അതായത് സാലിഹീനങ്ങളെ നിന്ദിക്കുക, അവരുടെ കടമകളിൽ അവരോട് ചെയ്യേണ്ട ബാധ്യതകളിൽ കുറവ് വരുത്തുക എന്ന രൂപം കൊടുത്ത് ഇതിന് ഇഖ്ലാസാണ്. എന്താണ് ചെയ്യുന്നത് നാം പഠിക്കുന്നു. മാത്രമല്ല നേരെ മറിച്ച് ശീർഘമില്ല അള്ളാഹു പങ്കു ചേർക്കുക എന്ന ഈ മഹാപാപം ഏത് രൂപത്തിലാണ് ഷൈത്താൻ പ്രകടമാക്കിയത്, പ്രകടിപ്പിച്ചത്? സാന്നിധ്യങ്ങളെയും സാന്നിധ്യങ്ങളെ അധ്വാനികളെയും അനുയായികളെയും സ്നേഹിക്കുക എന്ന ആദരിക്കുക എന്ന രൂപത്തിലാക്കി ചിത്രീകരിച്ചു വിശാചി. وَأَظْهَرَهُ الشِّرْكَ بِاللَّهِ فِي سُورَةِ مَحَبَّةِ الصَّالِحِينَ وَأَتْبَاعِهِنَّ രണ്ടും അർത്ഥം വലിയ വ്യത്യാസമില്ല. അതായത് ഈ സൂറത്തിൽ മഹബ്ബത്തെ സ്വാധീനം സ്വാധീനങ്ങളെ ബഹുമാനിക്കുക, ഇഷ്ടപ്പെടുക, അവരെ പിൻപറ്റുക എന്ന രൂപത്തിൽ വിശാലി ചിത്രീകരിച്ചു. ഇനി സ്വാധീനങ്ങളെയും സ്വാധീനങ്ങളെ പിൻപറ്റുന്ന അവരുടെ മുനീതികളെയും അവരുടെ ചിത്രത്തിൽ ഈ ശിർക്കിനെ അവരെ സ്നേഹിക്കുക എന്ന രൂപത്തിൽ ചിത്രീകരിച്ചു. രണ്ടും അർത്ഥം ചിന്തിക്കുന്നു. ഇവിടെ എന്താണ് ചെയ്ത് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് ഏറ്റവും നിർബന്ധമാക്കിയ കാര്യമാണ് തൗഹീദ്. ആ തൗഹീദ് പ്രകാരം ആര് ജീവിച്ചോ അവരെ പുച്ഛിക്കുകയും ശിർക്ക് ചെയ്യുന്ന വിഭാഗക്കാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരാണ് ഹഖിന്റെ വക്താക്കളെന്നായി നിർത്തി കാണുകയും ചെയ്യുന്ന ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഇത് ശീർഷിക്കുന്ന രൂപത്തിൽ അവതരിപ്പിച്ചതാണ്. അതായത് ഇവിടെ ശീർഷ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആനിന്റെ മിക്ക ഭാഗങ്ങളും തൗഹീദ് പഠിപ്പിക്കാനാണ്. മഹിമയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ഖുർആൻ മുഴുവനും തൗഹീദാണ്. അതെങ്ങനെയാണ് വരുന്നത്? അതായത് ഖുർആൻ ഒന്നുകിൽ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും കുറിച്ചുള്ള വിവരണമായി. അതേപോലെ തന്നെ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, പങ്കാളികളെ ചേർക്കാൻ പാടില്ല എന്ന തൗഹീദിലേക്കുള്ള ക്ഷാമം, അല്ലെങ്കിൽ ഖുർആനിൽ വിധിവിലക്കുകളായി, ഇതെല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നുകാണ് തൗഹീദ് അസ്മാഇ വസിഫാത്ത്, തൗഹീദ് റുബൂബിയ്യ. അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുമ്പോൾ തൗഹീദ് എന്താണ്? അത് ഉലൂഹിയത്താണ്. ഇനി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാത്രം അനുസരിച്ച് ജീവിക്കുക, അതും തൗഹീദിന്റെ ഭാഗമാണ്. തൗഹീദ് ഉൾക്കൊണ്ട ആൾക്കാർക്കാണ് അസംതരം ചെയ്യുന്നത്. എല്ലാം തൗഹീദിന്റെ ഭാഗമാണ് രൂപത്തിലാണ് പണ്ഡിതമായി വിശദീകരിക്കുന്നത്. എന്നിട്ട് പോലും ഈ പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയത്തിൽ പലർക്കും ഒഴിച്ചു പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ വഹീകളായ സലഫികളെ ആക്ഷേപിക്കുമ്പോൾ എതിരാളികൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണിത്. എന്താണ്? നമുക്ക് പ്രവാചകന്മാരെയും ഔലിയാക്കളെയും ബഹുമാനമില്ല, സ്നേഹമില്ല. എന്താണ് കാരണം? ഔലിയാക്കളോട് ഇസ്തിഹാസ ചെയ്യുന്നില്ല, ഔലിയാക്കളുടെ മാനമൂല്യതകൾ നമ്മൾ പാടുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു പണ്ഡിതനായിരുന്നു ശിഖുസ്ലാം ഗുരു ദേവി എന്നാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാര്യമായിട്ട് നമുക്കറിയാം, ശേഖ് മഹമ്മദ് വഹാബിനെ അള്ളാഹു അനുഗ്രഹിച്ചാൽ ഒരു അനുഗ്രഹം, പ്രത്യേകമായ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. എന്താണത്? നമ്മളിതിന്റെ തുടക്കത്തിൽ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ കേട്ടതാണില്ല. അതായത് ഇമാം മുഹമ്മദ് ബിൻ സുലൂദ് റഹിമഹുള്ളാഹിയുടെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സലഫി ദഅവത്തെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ കാഴ്ചവെക്കുകയും അതിനെല്ലാ നിലക്കും പിന്താങ്ങുന്ന ഒരു രാഷ്ട്രം ഉടലെടുക്കുകയും ചെയ്യും. വലിയൊരു അനുഗ്രഹമാണ്. അതായത് അള്ളാഹുവിന്റെ ഹുക്മനുസരിച്ച് ഭരിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുകയും എന്നാൽ തൗഹീദിപരമായ സലഫി ദഅവത്ത് നിലനിൽക്കുകയും ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ് അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ആ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ മദ്ഹബിന്റെ മുഖല്ലിദുകളും തരീഖത്തിന്റെ ആൾക്കാരുമായിരുന്നു. അതുകൊണ്ട് ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. എത്രയോ പ്രാവശ്യം ജയിലിലടക്കപ്പെട്ടു, ജയിലിൽ വെച്ചാണ് മരണപ്പെട്ടത്. പക്ഷെ ഷെയ്ഖിനെ ഒരു പ്രത്യേക അനുഗ്രഹം അഭാവം ഭരണകർത്താക്കളുടെ സപ്പോർട്ട് പൂർണ്ണമായും ലഭിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് പൊതുവെ അദ്ദേഹം ഇഷ്ടമായി. അതിന് ഏറ്റവും തെളിവാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ മരണപ്പെട്ടപ്പോൾ ഹിദായത്ത് മുന്നിലായി മൂന്ന് വ്യക്തികളെ എണ്ണി പറഞ്ഞു. ഈ മൂന്ന് വ്യക്തികൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജനാസ പരിപാലനത്തിന് വരാനി, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും എത്തിപ്പെട്ടു. ആ മൂന്ന് വ്യക്തികൾ ആരാണെന്ന് അറിയപ്പെട്ടു, എല്ലാവരും എത്തിപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ജിനാസയ്ക്ക് ശേഷം ഇത്ര വലിയൊരു ആൾക്കൂട്ടം കണ്ടിട്ടില്ലായി ചരിത്രത്തിൽ. അതേപോലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അതായത് ലോകത്തെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരും ശിഷ്യന്മാരായി മാറി. നമുക്കറിയാം ഇമാം ഇമാം ദഹബി ഇവരൊന്നും നിസ്സാരക്കാരായ പണ്ഡിതന്മാരല്ല, സാധാരണ പണ്ഡിതന്മാരല്ല. ലോകം അംഗീകരിച്ച വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാപണ്ഡിതന്മാരാണ്. നമുക്കറിയാം ഇമാം ദഹബിയുടെ വിഖ്യാത ഗ്രന്ഥമാണ് തസ്ജിയു അഹ്ലാമുൽ ബയ്ൻ, 25 വാല്യങ്ങളിൽ കൂടുതൽ. താരിഖുൽ ഇസ്ലാം 30 വാല്യം. അതേപോലെ ഇമാം ഇബ്നു തൈമിയ്യ എഴുതിയ ഏത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയും നിർബന്ധമായും വായിക്കേണ്ട പുസ്തകം തഫ്സീറുൽ. ഇങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാരാണ് ഇബ്നു തൈമിയ്യ ശിഷ്യന്മാരായി മാറിയത്. പറഞ്ഞു വരുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ധാരാളം ഗ്രന്ഥങ്ങൾ, ധാരാളം ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. എന്താണത്? വിഷയത്തിൽ അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് കാണുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇസ്തിഹാദയും ദിവസവും അടുത്തത്? സുഹൃത്തിനെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ദിവസത്തിലാണ് അദ്റുൽ ഖാമിനി പറഞ്ഞൊരു ഭാഗം പലപ്പോഴും സമസ്തക്കാരായ മുസ്ലിയാക്കന്മാരെ ഇബ്നു തൈമിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു ഹജർ അസ്ഖലാനിയെ വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ വാദം ഉദ്ധരിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ സംസാരമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. അദ്ദേഹം നജ്മുദ്ദീൻ തൂഫി എന്ന ഒരു പണ്ഡിതന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയതുമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്വാഭാവികമാണ് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് വന്ന മതിലും ആക്ഷേപവും എല്ലാം ഉദ്ധരിക്കും, എന്നിട്ട് ആ വ്യക്തിയുടെ അഭിപ്രായം പറയും. ഇവിടെ നജ്മുദ്ദീൻ തൂഫി എന്ന ഹംബലി പണ്ഡിതൻ ഇന്ത്യൻ ദർശനത്തെ പങ്കെടുത്ത ആളാണ്, ഇന്ത്യനേക്കാളും സീനിയറാണ് പ്രായത്തിൽ. അദ്ദേഹം ഷിയാക്കളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു മരണം വരെ എന്ന് ഈ നജ്മുദ്ദീൻ തൂഫിയുടെ ചരിത്രം എഴുതിയ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹംബലിയുടെ അദ്ദേഹമാണ് പറഞ്ഞത് ഈ ഭാഗം. ഏത് ഭാഗം? സന്ദർഭയുടെ ആളാണ്, ദീൻ വിരോധിയാണ് ഇബ്നു തൈമിയ. എന്തുകൊണ്ട് കൊണ്ട് ഇസ്തിഹാദ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്ദർഭയുടെ വക്താവാണ്. ആര് പറഞ്ഞു? ചില ആൾക്കാർ പറഞ്ഞു, അതും തൂക്കി പറയാണ്, ചിലര് പറഞ്ഞു. അതിലെന്തുണ്ട്? ആദരിക്കുക, ബഹുമാനിക്കുക എന്ന കാര്യത്തിൽ തടസ്സപ്പെടുത്തലും അതിന് വീഴ്ച വരുത്തലും ഉണ്ട്. ഇത് തൂഫി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ കൊടുക്കുന്നു. ഞാൻ ചിന്തീകരിക്കും ഇബ്നു ഹജറിന്റെ അഭിപ്രായമാണ്. ഇബ്നു ഹജർ എന്താ പറഞ്ഞാലും ഇബ്നു ഹജർ അസ്ലാനി റഹ്മത്തുള്ളാഹി അദ്ദേഹം ഇബ്നു തൈമിയെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ്, അതായത് സൂര്യനേക്കാളും അറിയപ്പെട്ട ഒരു കാര്യമാണ് ഇബ്നു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാമാണെന്ന് ഇബ്നു ഹജർ പറയാണ്. മാത്രമല്ല അത് ഇന്നലെ പോലെ തന്നെ ശുദ്ധമായ നാവുകളിലൂടെ നാളെയും ആ പദവി പേര് നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ധാരാളം ഇബ്നു തൈമിയ പുകഴ്ത്തി പറഞ്ഞ ഒരു പണ്ഡിതനാണ് ആര്? ഇബ്നു ഹജർ അസ്ഖലാനി. ഈ അബ്ദുൽ മാഹിയുടെ തഖ്രീദിൽ ഹജറുണ്ട്, ശിഷ്യനായ നാം സഹാബി ജവാഹിറുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് നിങ്ങൾ ഷെയ്ഖ് അബ്ദുൽ വഹാബ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമായി ഇസ്തിഹാദയും തവസ്സലും എന്താണ് ഒന്ന് ശിർക്കും ഒന്ന് ബിദഅത്തും, ആ ശിർക്കിനെ എതിർത്തത് കൊണ്ട് ഇബ്നു തൈമിയ ആരായി മാറി? നബിയെ നിന്ദിച്ച ആളായി മാറി. നബിയോട് ബഹുമാനമില്ലാത്ത, ആദരവില്ലാത്ത ഒരു മനുഷ്യനായി മാറി സൂഫികളുടെ കാഴ്ചപ്പാടിൽ. എന്നാൽ ഇസ്തിഹാദ ചെയ്ത, നബിയോട് സഹായം ചോദിക്കുന്ന, അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന, ഇസ്തിഹാദ നടത്തുന്ന സൂഫികളെന്തായി മാറി? നബിയെ ബഹുമാനിക്കുന്ന യുവാക്കളായി മാറി. അതാണ് ശിർക്കാന് മാധ്യമത്വം എന്ന് പറയുന്നത്. അതായത് ശിർക്കിനെ ഔലിയാക്കളെ ബഹുമാനിക്കുക എന്നൊരു ചിത്രം കൊടുത്തു പിശാച്. യൂഹിനെതിന് ജനങ്ങളും വഴിവിളക്കാനാണ് കാരണം ഷെയ്ത്താനാണ്. അതിനൊരു ന്യായീകരണം ജനങ്ങൾ കൊടുത്തതാണ് ഈ ഉമ്മത്ത് ചെറുക്ക് സംഭവിക്കുന്നത്. എന്നീട് അഹാഫ് അന്വേഷിക്കുകയാണ്. എന്താണ് അതിന്റെ വ്യാഖ്യാനം? എനിക്ക് ശേഷം നിങ്ങൾ ഷെയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. വേറൊരു ഹദീസ് എന്താണ് പറയുന്നത്? സംഭവിക്കുകയില്ല, അന്ത്യനാൾ സംഭവിക്കുകയില്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ഗോത്രക്കാർ മുസ്ലിങ്ങളുടെ കൂടെ പോകും ചേരാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. രണ്ടും ഇവർ സംഭവിക്കുന്നു. ആ ചോദ്യം കൊണ്ട് നമുക്ക് ഇത്രകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ചോദ്യം മനസ്സിലായോ? ഒരു ഹദീസിൽ നിന്ന് പറയാണ് നിങ്ങൾ ശിർക്ക് ചെയ്യില്ല, എനിക്ക് ഭയമില്ല. ആ ഹദീസാണ് നമ്മുടെ നാട്ടില് ഈ ഇസ്തിഹാദിന് ആൾക്കാർക്ക് ഉദ്ധരിക്കാറുള്ളത്. വേറെ സഹിഹായ ഹദീസിൽ പറയാണ് ശിർക്ക് ചെയ്യാതെ ഖിയാമത്ത് സംഭവിക്കില്ല.
നിങ്ങൾ ചുരുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞത് സഹാബികളെ പറ്റിയിട്ടാണ്.
പറഞ്ഞത് സഹാബിമാരെ പറ്റിയാണ് നിങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല എന്ന് പറഞ്ഞത്. ഞാൻ മൊത്തം ഉമ്മത്തുകളെ പറ്റിയാണ് രണ്ടാമത്തേക്ക് പറഞ്ഞത്. കാര്യത്തിൽ അത് പരിശോധിക്കേണ്ടതാണ് ആ വിചാരം. കാരണം ഇൻസാനും കാലഘട്ടത്തിൽ സഹാബി എന്ന് പറഞ്ഞല്ലോ മാഷ അള്ളാഹു വിശ്വസിക്ക, താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അതെന്തിനു പറഞ്ഞത് നീ എന്നെ അള്ളാഹുവിന് പങ്കാളിയാക്കി മാറ്റിയാണ്, അള്ളാഹ് കുഞ്ഞിനാക്കിയോ എന്നെയാണ്. അപ്പൊ എന്താണ് ആ വാക്കിൽ ആ പ്രയോഗത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നു. അവിടെ നബിയുടെ കാലഘട്ടത്തിൽ നബി വിശ്വസിച്ച അറിയാതെ പോയി ശിർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? ഇമാം നിങ്ങൾ പണ്ഡിതന്മാരും അലിയാസ്ലാനിന്റെ മറ്റേ അതേപോലെ സഹീഹ് ബുഖാരിയുടെ നിങ്ങളെല്ലാവരും ഏകോപിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യില്ല, നിങ്ങളെല്ലാവരും ഏകോപിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുകയില്ല. എന്താ കാരണം? ഉമ്മതി അലാ ബലാലി, എന്റെ ഉമ്മത്ത് ബലാലത്തിൽ ഏകോപിക്കില്ല. അതുകൊണ്ടാണ് ഇജ്മാ ഒറ്റക്കാണെന്ന് പറയാനുള്ള കാരണം. പണ്ഡിതന്മാരാണ്, പണ്ഡിതന്മാരുടെ ഏകോപിച്ച വിഷയങ്ങൾ ഈ എന്താണ്? തെളിവാണ്, പ്രമാണമാണ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടത്തോടെ ശിർക്ക് ചെയ്യും എന്ന് എനിക്ക് പറയുന്നില്ല. എന്നാൽ എന്റെ ഉമ്മത്തിൽ പിൽക്കാലങ്ങളിൽ ഒരു വിഭാഗം മുസ്ലിങ്ങളെ കൂടെ പോകാതെ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടാതെ വേറെ വിവാഹത്തിനുണ്ട് സംഭവിക്കുകയില്ല. ഈ ഉമ്മത്തിൽ എന്ത് സംഭവിക്കും? ശിർക്ക് സംഭവിക്കും. ശിർക്ക് സംഭവിക്കും ഒരിക്കലും ചില പറഞ്ഞിട്ടില്ല. അതൊക്കെ പണ്ഡിതന്മാരുടെ വിശദീകരണത്തിന് വിരുദ്ധമാണെന്ന് നാം മനസ്സിലാക്കുക. ഏതായാലും ഒന്നാമത്തെ അസം ശരിക്കും എന്താണ്? അള്ളാഹുസുബ്ഹാനഹുവതആല വളരെ വ്യക്തമാക്കിയ ഒരു അസലാണ് ഇഖ്ലാസ്. അള്ളാഹു മാത്രം ഇബാദത്ത് സമർപ്പിക്കുവാൻ ശിർക്കിന്റെ അപകടം വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ച ഗ്രന്ഥമാണ് ചിത്തഖുർആൻ. ഈ അസം ഇത്രയും ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഖുർആൻ വിശദീകരിച്ചിട്ടും അധിക പേരും അധിക പണ്ഡിതന്മാർ പോലും അതിന് വിരുദ്ധമായിട്ട് നടന്നു. ഷാജി ഈ ഇഖ്ലാസും ഈ തൗഹീദും നബിയെ നിന്ദിക്കുക എന്ന രൂപത്തിൽ കാഴ്ചവെച്ചു. അതേപോലെ ശിർക്കും കുഫ്റുമെല്ലാം സാലിഹീങ്ങളെ മഹാന്മാരെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അവരെ പിൻപറ്റുക എന്ന രൂപത്തിൽ ചിത്രീകരിച്ചു. അതുകൊണ്ട് ഇത് വളരെ നമ്മുടെ കാലഘട്ടത്തിലും നമുക്ക് പഠിക്കേണ്ട, വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ശേഷം എന്റെ ഒന്നാമത്തെ അസലായിട്ട് ഉപയോഗപ്പെടുത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനവിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുവാൻ സഹായിക്കുന്നതാകട്ടെ. അസ്സലാമു അലൈക്കും.